The editorial. രണ്ടായിരത്തി 2024 ജൂൺ 6 വ്യാഴം 1199 ആണ്ട് ഇടവം 23 ദീപികയുടെ എഡിറ്റോറിയൽ. കമ്പിറക്കിയാൽ പോരാ, വേറിറക്കണം. മതേതര ഇന്ത്യയുടെ ജോലി പൂർത്തിയായിട്ടില്ല. തിരഞ്ഞെടുപ്പിൽ അടിയേറ്റ വർഗീയതയും വിദ്വേഷ സംസ്കാരത്തെയും ഇനിയും ജനഹൃദയങ്ങളിൽ നിന്നുകൂടി തൂത്തെറിയണം. രാജ്യത്ത് മതപരമായ ചേരിതിരിവ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പരിഹരിച്ച് നാനാത്വത്തിലെ ഏകത്വത്തെ ഊട്ടിയുറപ്പിക്കുന്ന മതേതര സംസ്കാരം വീണ്ടെടുക്കണം. അധികാരത്തിലുള്ളവർ അതൊക്കെ ചെയ്തുകൊള്ളുമെന്ന മിഥ്യാധാരണ ഇനി നാം വെച്ചു പുലർത്തരുത്. മതത്തെ ആത്മീയതയുടെ സ്വകാര്യ ഇടങ്ങളിൽ നിന്ന് വോട്ട് ചന്തയിലേക്ക് വലിച്ചിറക്കിയവർ കൊള്ളലാഭം ഉപേക്ഷിച്ചു പോകില്ല. പക്ഷെ വിദ്വേഷ വ്യാപാരത്തെ ചെറുക്കാൻ നമ്മൾ ഇന്ത്യക്കാർക്ക് സാധിക്കും. തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും കപട ദേശീയതയുടെയും കത്തിവേഷങ്ങൾക്ക് അങ്ങനെയങ്ങ് ആടിത്തിമിർക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലാത്ത കേരളം ഏറ്റെടുക്കേണ്ട ഒരു ചരിത്ര നിയോഗമാണത്. രാജ്യമാകെ പടരേണ്ടെന്നൊരു വെളിച്ചത്തിന് നാം തിരികൊളുത്തണം. വീണ്ടും ഒരു നവോത്ഥാനത്തിന് സമയമായിരിക്കുന്നു. ചെയ്തതെല്ലാം തെറ്റായതുകൊണ്ടല്ല ജനം മോദി സർക്കാരിന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറച്ചത്. എല്ലാം തികഞ്ഞവരായതുകൊണ്ടല്ല പ്രതിപക്ഷത്തിന് കൂടുതൽ സീറ്റുകൾ കൊടുത്തത്. രാജ്യത്തിന്റെ അടിത്തറയിളക്കുന്ന വിധം മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനെതിരെയുള്ള പ്രതികരണം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. സ്വതന്ത്ര ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ഇതുപോലെ അരക്ഷിതരായ കാലം മുമ്പ് ഉണ്ടായിട്ടില്ല. നിരവധി മനുഷ്യർ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കിരയായി. ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യ സാഹചര്യങ്ങൾ വഷളായെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം USCIRF അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഭരണഘടനാ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നിട്ടും 2014 മുതൽ BJP സർക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിന് തുരങ്കം വയ്ക്കുന്ന ദേശീയ സംസ്ഥാനതല നയങ്ങൾ നടപ്പാക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2023 ജനുവരി മുതൽ നവംബർ വരെ ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളുടെ 687 റിപ്പോർട്ടുകൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം രേഖപ്പെടുത്തി. 2019 അന്തർദേശീയ മോണിറ്ററിംഗ് ഗ്രൂപ്പായ ഓപ്പൺ ഡോഴ്സിന്റെ റിപ്പോർട്ടിൽ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് ഏറ്റവും അപകടകരമായ 50 രാജ്യങ്ങളുടെ വേൾഡ് വാച്ച് ലിസ്റ്റിൽ ഇന്ത്യ 10 സ്ഥാനത്തായിരുന്നു. അതിന്റെ ഭയാനക ദൃശ്യം മണിപ്പൂരിൽ കണ്ടു. ആശങ്കാജനകമായ ഈ സ്ഥിതിവിശേഷത്തെ അത്ര വേഗം തുടച്ചു മാറ്റാനാവില്ല. പക്ഷേ വിഷമഴയിൽ കൂണുപോലെ മുളച്ചുപൊന്തിയ വർഗീയ സംഘടനകളുടെ പ്രക്ഷാളനങ്ങളിൽ നിന്ന് മസ്തിഷ്കങ്ങളെ മോചിപ്പിക്കാതെ വയ്യ. ദൈവത്തിന്റെ സ്വന്തം നാട് ഒരലങ്കാര പ്രയോഗമല്ലെന്ന് തെളിയിക്കേണ്ട അവസ്ഥയിലാണ് കേരളവും. നമ്മുടെ വർഗീയ വിരുദ്ധതയിൽ കാവട്യമുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മാധ്യമങ്ങൾ, എഴുത്തുകാർ, സാംസ്കാരിക സംഘടനകൾ, സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ, വർഗീയ വിരുദ്ധ ചാനലുകൾ, എന്തുമാകട്ടെ, മിക്കവയും ഏതെങ്കിലും ഒരു മതത്തിന്റെ വർഗീയതയെ ചെറുക്കുന്നതിൽ മുൻപന്തിയിലായിരിക്കും. പക്ഷേ എല്ലാത്തിനെയും ഒരുപോലെ എതിർക്കില്ല. ഇതെങ്ങനെയാണ് വർഗീയ വിരുദ്ധതയാകുന്നത്? ഹിന്ദു വർഗീയതയെ ശക്തമായി എതിർക്കുന്നവർ മുസ്ലിം തീവ്രവാദത്തെ കണ്ടില്ലെന്ന് നടിക്കും. മുസ്ലിം തീവ്രവാദത്തെ എതിർക്കുന്നവർ ഹിന്ദു വർഗീയതയെ എന്തോ സാംസ്കാരിക മുന്നേറ്റമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ക്രിസ്ത്യൻ വർഗീയതയുടെ പുത്തൻ മുളകളിൽ ചിലതിന് ഹിന്ദു വർഗീയതയുടെ ഭാഷയാണ്. മുസ്ലിം വിരുദ്ധതയല്ലാതെ മറ്റൊന്നും ഭാണ്ഡത്തിലില്ല. പാകിസ്ഥാനിലെയും പശ്ചിമേഷ്യയിലെയും ക്രൈസ്തവരുടെയും യഹൂദരുടെയും സംരക്ഷകരായ ഇവർ സ്വന്തം നാട്ടിൽ സംഘപരിവാർ ദ്രോഹിക്കുന്ന സ്വന്തം സഹോദരങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യും. കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ വർഗീയ വിരുദ്ധതയും ഹിന്ദുത്വയെ എതിർക്കുന്നതിൽ ഒതുങ്ങി. മുസ്ലിം തീവ്രവാദത്തെക്കുറിച്ച് പറയാൻ പോലും ഭയമാണ്. ഈ ഇരട്ടത്താപ്പിന്റെ വളം ഹിന്ദുത്വ വലിച്ചെടുത്തു കഴിഞ്ഞു. ശ്രദ്ധയോടെ നോക്കൂ, ചില മാധ്യമങ്ങളുടെ വർഗീയ വിരുദ്ധ വാർത്തകളിലും ചർച്ചകളിലും രാജ്യത്തെയോ വിദേശത്തെയോ മുസ്ലിം തീവ്രവാദം വിഷയമാകില്ല. സമൂഹ മാധ്യമങ്ങളാകട്ടെ വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും വിളഭൂമിയായി. അക്രമോത്സുകമായ തിരിച്ചടി ഭയന്ന് പലരും പ്രതികരിക്കാറില്ല. ഹിന്ദു വർഗീയതയെ ചെറുത്തുകൊണ്ടിരുന്ന യൂട്യൂബർ മുസ്ലിം തീവ്രവാദത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ മാപ്പു പറയേണ്ടി വന്നിട്ടുണ്ട്. നാണമില്ലെങ്കിലും വർഗീയതയെ ചെറുക്കുകയാണെന്നാണ് ഭാവം. ചുരുക്കത്തിൽ, മതം നോക്കാതെ മതഭ്രാന്തിനെ ചെറുക്കാനറിയാത്ത കേരളത്തിലും വർഗീയത വേരുപിടിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണിപ്പിക്കൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണെങ്കിൽ ചില മാധ്യമങ്ങളുടേത് വരിക്കാരെ ലക്ഷ്യമിട്ടുള്ളതാണ്. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് മതഭ്രാന്തിൽ മനുഷ്യൻ കൊല്ലപ്പെടേണ്ടി വരുന്നുണ്ടെങ്കിൽ മനുഷ്യവംശത്തിന്റെ ഉള്ളിലെ ഖനീഭവിച്ച അന്ധകാരം ഒരിക്കൽ കൂടി യുഗാവതാരമെടുത്തിരിക്കുന്നുവെന്ന് പറയേണ്ടി വരും. മാറ്റം അനിവാര്യമാണ്. കേവലമൊരു പ്രസംഗത്തിലൂടെയോ ലേഖനത്തിലൂടെയോ ഇത് സാധ്യമല്ല. സർക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യക്തികളും കൈകോർക്കണം. ഉണ്ടാകാം. ഇപ്പോഴത്തേത് വർഗീയത വളർത്തുന്ന പക്ഷപാതപരമായ വർഗീയ വിരുദ്ധതയാണ്. നമുക്ക് അത് പോരാ. പല കാരണങ്ങളാൽ പടർന്നു പന്തലിച്ച വർഗീയ വിഷവൃക്ഷത്തിന്റെ കമ്പിറക്കിയിട്ട് കാര്യമില്ല, വേറിറക്കണം. രാമക്ഷേത്രത്തിന്റെ പേരിൽ വോട്ട് കൊടുക്കാൻ അയോധ്യ പോലും വിസമ്മതിക്കുമ്പോൾ മനുഷ്യവാസ യോഗ്യമാക്കിയ മണ്ണിൽ വിഷസർപ്പങ്ങൾ ഇഴയുന്നു. ഇതര മതസ്ഥർ ശത്രുക്കളാണെന്നും നമ്മൾ സംഘടിച്ചില്ലെങ്കിൽ ഇല്ലാതാകുമെന്നും പറഞ്ഞ് സമീപിക്കുന്നവരെ അകറ്റി നിർത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഉള്ളിലൊരു ആയുധപ്പുര നിർമ്മിക്കാൻ അവസരം ചോദിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെയായ നമ്മെ യുദ്ധത്തിനൊരുക്കുകയാണ് അവർ. ആദ്യം അവർ ശത്രുവിനെ തരും, പിന്നെ വെറുപ്പെന്ന ആയുധവും. സമ്മതിക്കരുത്.
The editorial.